പുളിച്ച മാവിനോട് സദൃശ്യം. ഗലീലയിലെ പ്രവാചകനെ കേൾക്കുവാൻ വിദ്യാസമ്പന്നരും സ്വാധീന ശക്തിയുള്ളവരുമായ അനേകർ കടന്നുവന്നു. കടൽക്കരയിൽ അവൻ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്ന പുരുഷാരത്തെ അവരിൽ ചിലർ ജിജ്ഞാസയോടെ നോക്കി. സമൂഹത്തിലെ നാനാതരത്തിലുമുള്ളവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ദരിദ്രർ, വിദ്യാവിഹീനർ, പഴം തുണി ധരിച്ചിരുന്ന യാചകർ, കുറ്റബോധം മുഖത്ത് നിഴലിച്ചിരുന്ന കൊള്ളക്കാർ, അംഗഭംഗം സംഭവിച്ചവർ, ദുർവ്യയം കൊണ്ട് നശിച്ചവർ, കച്ചവടക്കാർ, അലസന്മാർ, ഉയർന്നവരും താണവരും, ധനികന്മാരും സാധുക്കളും തുടങ്ങിയവരെല്ലാം ക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിനു വേണ്ടി കൂട്ടം കൂടിക്കൊണ്ടിരുന്നു. ഈ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് സംസ്കാരസമ്പന്നരായ അവർ ഇങ്ങനെ ചോദിച്ചു: ഇപ്രകാരമുള്ള കൂട്ടത്തെക്കൊണ്ടാണോ ദൈവരാജ്യം നിറഞ്ഞിരിക്കുന്നത്? ഇതിനുത്തരമായി രക്ഷകൻ വീണ്ടും ഒരു ഉപമ പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കിവെച്ചു. യഹൂദന്മാരുടെ ഇടയിൽ പലപ്പോഴും പാപത്തിന്റെ പ്രതീകമായി പുളിച്ച മാവിനെ പറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് പാപം നീക്കിക്കളയുന്നതുപോലെ പെസഹാ സമയത്ത് അവർ ഭവനങ്ങളിൽ നിന്ന് പുളിച്ച മാവ് മാറ്റിക്കളയണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ക്രിസ്തുവും തന്റെ ശിഷ്യന്മാർക്ക് ഇപ്രകാരം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു: പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ. ലൂക്കോസ് 12:1. തിന്മയും ദുഷ്ടതയുമായ പുളിച്ച മാവ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ 5:8. എന്നാൽ ക്രിസ്തുവിന്റെ ഉപമയിൽ പുളിച്ച മാവ് സ്വർഗരാജ്യത്തെ പ്രതിനിധീകരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. അത് ദൈവകൃപയുടെ ഊർജ്ജസ്വലവും ആകിരണം ചെയ്യപ്പെടുന്നതുമായ ശക്തിയെ ചിത്രീകരിക്കുന്നു. ഈ ശക്തിയുടെ പ്രവർത്തനം എത്തിച്ചേരാതിരിക്കത്തക്കവണ്ണം ആരും തന്നെ അത്രമാത്രം കൊടുംപാപിയായി ആഴത്തിൽ പതിച്ചുപോയിട്ടില്ല. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരിലെല്ലാം ഒരു പുതുജീവിത തത്വം വേരുറയ്ക്കപ്പെടുന്നു. നഷ്ടപ്പെട്ടുപോയ ദൈവസാദൃശ്യം മാനുഷ്യവർഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു. എന്നാൽ തന്റെ സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് തന്നെത്താൻ രൂപാന്തരപ്പെടുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഈ മാറ്റം വരുത്തുന്നതിനാവശ്യമായ ശക്തി അവനിൽ തന്നെ നിലകൊള്ളുന്നില്ല. പുളിച്ച മാവ് തന്നിൽ തന്നെ ഇല്ലാതിരിക്കുന്നതും പൂർണ്ണമായും പുറമേ നിന്നുള്ളതും ചേർത്തുവച്ചാൽ മാത്രമേ ആവശ്യമായ മാറ്റം സംഭവിക്കുകയുള്ളൂ. മഹത്വരാജ്യത്തിനുള്ള യോഗ്യത പ്രാപിക്കണമെങ്കിൽ ആദ്യമേ തന്നെ പാപിയായ മനുഷ്യന് ദൈവകൃപ ലഭിച്ചിരിക്കണം. പാപത്തിൽ അധപതിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തി സ്വർഗീയ പൈതലായി മാറുന്നതിന് ലോകസംസ്കാരവും വിദ്യാഭ്യാസവും പര്യാപ്തമല്ല. പുതുക്കം പ്രാപിക്കുന്നതിനാവശ്യമായ ശക്തി ദൈവത്തിൽ നിന്ന് വരുവാനുള്ളതാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ആ മാറ്റം വരുത്തുവാൻ സാധ്യമാകൂ. ഉയർന്നവനോ താണവനോ ധനവാനോ ദരിദ്രനോ ആരു തന്നെ ആയിരുന്നാലും ഈ ശക്തിയുടെ പ്രവർത്തനത്തിന് കീഴ്പ്പെടേണ്ടതാണ്. കുഴച്ച മാവിനോട് പുളിമാവ് ചേർത്ത് വയ്ക്കുമ്പോൾ അകത്തുനിന്ന് പുറത്തേക്കുള്ള പ്രവർത്തനം നടക്കുന്നതുപോലെ പുതുഹൃദയം പ്രാപിക്കുമ്പോൾ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് ദൈവകൃപ പ്രവർത്തിക്കുന്നു. പുറമേ കാണുന്ന മാറ്റം കൊണ്ട് മാത്രം നമ്മെ ദൈവത്തോടടുപ്പിക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിലെ ചില ദുസ്വഭാവങ്ങൾ തിരുത്തിക്കൊണ്ട് മാറ്റം വരുത്തുവാനും അപ്രകാരം നല്ല ക്രിസ്ത്യാനികളായിത്തീരുവാനും ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അവർ ദോഷകരമായ പ്രതലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യ ജോലി ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കണം. വിശ്വസിക്കുന്നു എന്ന് അഭിമാനിക്കുന്നതും ആത്മാവിൽ നിന്ന് തന്നെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതും രണ്ടും രണ്ടാണ്. സത്യത്തെക്കുറിച്ചുള്ള വെറും അറിവ് മാത്രം മതിയാകയില്ല, നാം അത് പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം സംഭവിച്ചു കാണുകയില്ല. ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കുകയും വിശുദ്ധീകരണം പ്രാപിക്കുകയും വേണം. ഒരുവൻ താൻ അനുസരിക്കുന്നതിന് കടമ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം അനുസരിക്കുവാൻ ശ്രമിക്കുന്നവൻ, അപ്രകാരം ചെയ്യുന്നതിനവൻ ബാധ്യസ്ഥനായതുകൊണ്ട് മാത്രം ഒരിക്കലും അനുസരണത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അവൻ അനുസരിക്കുകയല്ല, ദൈവം ആവശ്യപ്പെടുന്നവ മാനുഷിക താൽപ്പര്യങ്ങൾക്കും വിരുദ്ധമായതിനാൽ അത് ഭാരമായി കാണപ്പെടുന്നു. അങ്ങനെയായാൽ ആ ജീവിതം ഒരു ക്രിസ്തീയ ജീവിതമല്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. യഥാർത്ഥ അനുസരണ എന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു തത്വത്തിന്റെ പ്രതിപ്രവർത്തനമായിരിക്കണം. നീതിയെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവകൽപ്പനയോടുള്ള സ്നേഹത്തിൽ നിന്നും അത് പുറപ്പെട്ടു വരണം. സകല നീതിയുടെയും സാരം നമ്മുടെ വീണ്ടെടുപ്പുകാരനോടുള്ള വിശ്വസ്ത തന്നെയായിരിക്കണം. അത് നീതിയാകയാൽ നീതി പ്രവർത്തിക്കുന്നതിലേക്ക് നമ്മെ നയിക്കും. കാരണം നീതി പ്രവർത്തി ദൈവത്തിന് പ്രസാദകരമാണ്. നിക്കോദേമോസിനോടുള്ള ക്രിസ്തുവിന്റെ വാക്കുകളിൽ പരിശുദ്ധാത്മ പ്രവർത്തനം കൊണ്ടുള്ള ഹൃദയമാറ്റത്തിന്റെ വലിയ സത്യം അടങ്ങിയിരിക്കുന്നു. ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു. യോഹന്നാൻ 3:3-8. പരിശുദ്ധാത്മാവ് പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. എഫേസ്യർ 2:4-8. മാവിൽ കുഴച്ചു ചേർത്ത പുളിമാവ് അദൃശ്യമായി പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. അപ്രകാരം സത്യമെന്ന പുളിമാവ് രഹസ്യവും നിശബ്ദവും സ്ഥിരവുമായി പ്രവർത്തിച്ച് ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്നു, സ്വാഭാവിക താൽപ്പര്യങ്ങളെ ലഘൂകരിച്ച് കീഴ്പ്പെടുത്തുന്നു, പുതിയ ചിന്തകളും പുതിയ താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും ജനിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവിതമെന്ന പുതിയ സ്വഭാവ മാനദണ്ഡം വളർത്തപ്പെടുന്നു, മനസ്സിൽ മാറ്റം സംഭവിക്കുന്നു, കഴിവുകളെ പുതിയ പന്ഥാവിലേക്ക് പ്രവർത്തനനിരതമാക്കുന്നു. മനുഷ്യന് പുതിയ കഴിവുകൾ നൽകപ്പെടുകയല്ല, പിന്നെയോ അവനിലുള്ള കഴിവുകളെ വിശുദ്ധീകരിക്കുക അത്രേ ചെയ്യുന്നത്. മനസാക്ഷിയെ ഉത്തേജിപ്പിക്കുന്നു. ദൈവിക ശുശ്രൂഷയിൽ നമ്മെ കഴിവുള്ളവരാക്കി തീർക്കുന്ന സ്വഭാവഗുണങ്ങൾ നമ്മിൽ അങ്കുരിപ്പിക്കുന്നു. ദൈവവചനമനുസരിക്കുന്നു എന്നവകാശപ്പെടുന്ന അനേകരുടെ വാക്കുകളിലും ആത്മാവിലും സ്വഭാവത്തിലും നവീകരണം കാണപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ന്യായമായി ചോദിക്കുവാനിടയുണ്ട്. തങ്ങളുടെ ലക്ഷ്യങ്ങളോടും പദ്ധതികളോടും എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ അശുദ്ധമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും രൂക്ഷവും കീഴ്പ്പെടുത്തുന്നതും പ്രകോപനപരവുമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് സാധാരണയായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരു ലോകമനുഷ്യനിൽ കാണുന്ന തരത്തിലുള്ള സ്വയസ്നേഹവും സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളും മ്ലേച്ഛ വികാര പ്രകടനങ്ങളും വ്യഗ്രതയോടെയുള്ള വാക്കുകളും അവരിലും കാണപ്പെടുന്നു. സത്യം അവരിൽ അന്യമായിരിക്കുന്നു എന്ന് തോന്നത്തക്ക വിധം വികാരോജ്ജലമായ അഹങ്കാരവും ലൗകിക താൽപ്പര്യങ്ങളും സ്വഭാവ തകർച്ചയും തങ്ങളിൽ കാണപ്പെടുന്നു. അവർ മാനസാന്തരപ്പെട്ടവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെയെല്ലാം കാരണം. സത്യത്തിൻ്റെ പുളിമാവ് അവരുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിപ്പില്ല, അതിൻ്റെ പ്രവർത്തനം നടത്തപ്പെടുവാനുള്ള അവസരം അതിന് ലഭിച്ചിട്ടില്ല. തങ്ങൾക്ക് സ്വാഭാവികമായി ലഭിച്ചതും വളർത്തിയെടുത്തതുമായ ദുഷ്ടതാൽപര്യങ്ങൾ അതിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുടെ മുന്നിൽ കീഴ്പ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ കൃപയുടെ അഭാവം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള അവൻ്റെ ശക്തിയിൽ അവർക്ക് വിശ്വാസമില്ല. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. റോമർ 10:17. സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും വലിയ മാധ്യമം തിരുവചനമാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചു. യോഹന്നാൻ 17:17. തിരുവചനം പഠിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അശുദ്ധമായ എല്ലാ താൽപ്പര്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അത് ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് വരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തിക്കുന്ന വിശ്വാസം ഹൃദയത്തിൽ ജനിക്കുന്നു. അത് നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ക്രിസ്തുവിൻ്റെ രൂപസാദൃശ്യത്തിന് അനുരൂപമാക്കുന്നു. അപ്പോൾ തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിന് നമ്മെ ദൈവം ഉപയോഗിക്കുന്നു. നമ്മിൽ തന്നിരിക്കുന്ന ശക്തി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്നു. നമ്മോടറിയിച്ചിരിക്കുന്ന സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മെ ഉപയോഗിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രായോഗിക ആവശ്യങ്ങൾക്ക് മതിയായവയാണ്. ആത്മാവിനെ വിശ്വാസം മൂലം അത് രൂപാന്തരപ്പെടുത്തുന്നു. ദൈനംദിന ജീവിതത്തിൽ പകർത്തപ്പെടുവാൻ പാടില്ലാത്ത വിധം ഉന്നതമായ പരിശുദ്ധിയിൽ നിൽക്കുന്നവയാണെന്ന് ആ മഹത്തായ തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. അവ സ്വർഗത്തോടും നിത്യതയോടും ബന്ധിപ്പിക്കുന്ന സത്യങ്ങളാണ്. പക്ഷേ അവയുടെ മഹത്തായ സ്വാധീനശക്തി മാനുഷിക അനുഭവങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ വലുതും ചെറുതുമായ എല്ലാ സംഗതികളിലേക്കും അത് കടന്നു ചെല്ലേണ്ടതാണ്. ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ സത്യമെന്ന പുളിമാവ് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും ചിന്തയെ ശുദ്ധീകരിക്കുകയും സ്വഭാവത്തെ മാധുരമേറിയതാക്കുകയും ചെയ്യും. മാനസിക കഴിവുകളെയും ആത്മാവിൻ്റെ ഊർജത്തെയും അത് ഉജ്ജ്വലിപ്പിക്കുന്നു. ആന്തരിക പ്രചോദനത്തിനും സ്നേഹത്തിനുമുള്ള ഗ്രഹണശേഷിയെ അത് വിശാലമാക്കുന്നു. ഈ തത്വത്താൽ പൂരിതനായ മനുഷ്യനെ ലോകം ഒരു മർമ്മമായി ഗണിക്കുന്നു. സ്വാർത്ഥനും പണക്കൊതിയനുമായ മനുഷ്യൻ തനിക്കു വേണ്ടി ധനം, ബഹുമാനം, ലൗകിക ആഹ്ലാദങ്ങൾ എന്നിവ മാത്രം ആദായപ്പെടുത്തുവാൻ ജീവിക്കുന്നു. അവൻ്റെ കണക്കുകൂട്ടലിൽ നിത്യമായ ലോകം അവന് നഷ്ടമാകുന്നു. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരുവൻ ഇവയിൽ മാത്രം ആശ്രയം വയ്ക്കുന്നില്ല. ക്രിസ്തുവിനു വേണ്ടി അവൻ സ്വയത്തെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ കൂടാതെയും പ്രത്യാശയില്ലാതെയും ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കുന്ന വേലയിൽ അവൻ അധ്വാനിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള ഒരു മനുഷ്യനെ ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. കാരണം അവൻ നിത്യമായ യാഥാർത്ഥ്യങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അതിൻ്റെ വീണ്ടെടുപ്പിൻ ശക്തിയോടുകൂടെ ഹൃദയത്തിൽ വന്നെത്തിയിരിക്കുന്നു. ഈ സ്നേഹം മറ്റെല്ലാ ചിന്തകളെയും കീഴടക്കുകയും അത് ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തിയെ ലോകത്തിൻ്റെ ദ്രവത്വമുള്ള സ്വാധീന വലയത്തിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. മനുഷ്യകുലത്തിലെ ഓരോ അംഗത്തോടുമുള്ള നമ്മുടെ സഹവർത്തിത്വത്തെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ശക്തി ദൈവവചനത്തിനുണ്ട്. മത്സരത്തിൻ്റെ ആത്മാവ്, ദുരാഗ്രഹത്തോടുള്ള സ്നേഹം, ഒന്നാമനാകുവാനുള്ള ആഗ്രഹം എന്നിവയെ ഒരിക്കലും സത്യത്തിൻ്റെ പുളിമാവ് ഉൽപ്പാദിപ്പിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നുള്ള സ്നേഹം സ്വാർത്ഥത നിറഞ്ഞതും മാറിക്കൊണ്ടിരിക്കുന്നതും അല്ല എന്നത് സത്യമാണ്. മാനുഷിക പുകഴ്ചയിൽ അത് ആശ്രയിക്കുന്നില്ല. ക്രിസ്തു ആർക്കുവേണ്ടിയാണോ മരിച്ചത്, അവരോടുള്ള സ്നേഹത്താൽ ദൈവകൃപ പ്രാപിക്കുന്നവരുടെ ഹൃദയം നിറഞ്ഞു കവിയും. അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടി അവൻ ബന്ധപ്പെടുകയില്ല. അങ്ങനെയുള്ളവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അവർ അവനെ സ്നേഹിച്ച് സന്തോഷിപ്പിക്കുന്നതുകൊണ്ടോ അവൻ്റെ കഴിവുകളെ അവർ അഭിനന്ദിക്കുന്നതുകൊണ്ടോ അല്ല, പിന്നെയോ അവർ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായതിനാൽ അത്രേ. അവൻ്റെ ആഗ്രഹങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയെ തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റായി പ്രതിനിധീകരിക്കപ്പെടുകയോ ചെയ്താൽ പോലും അവനതിൽ ഖേദിക്കുന്നില്ല. പകരം അവൻ ഭാവഭേദം കൂടാതെ പ്രയാണം തുടരുക മാത്രമേയുള്ളൂ. തന്നെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ അവൻ ചിന്താശീലനും ദയുള്ളവനും വിനയസ്വഭാവിയും ആയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ദയയിലും സ്നേഹത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവൻ എല്ലായ്പ്പോഴും പ്രത്യാശ നിറഞ്ഞവനും ആയിരിക്കും. അപ്പോസ്തലൻ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 1 പത്രോസ് 1:15-16. വികാരങ്ങളെയും സംസാരത്തെയും ക്രിസ്തുവിൻ്റെ കൃപ നിയന്ത്രിക്കേണ്ടതാണ്. അതിൻ്റെ പ്രവർത്തനം കാണപ്പെടുന്നത് താഴ്മയിലും സഹോദരപ്രീതിയിലും ദയയിലും പരസ്പരം ധൈര്യപ്പെടുത്തുന്ന വാക്കുകളിലുമാണ്. ഭവനത്തിൽ മാലാഖയുടെ സഹവാസം ഉണ്ടായിരിക്കണം. പരിശുദ്ധ പരിമളമായി ദൈവസന്നിധിയിലേക്ക് കയറുന്ന സുഗന്ധ തൈലം ജീവിതത്തിൻ്റെ നിശ്വാസമായിരിക്കണം. ദയ, സൗമ്യത, സഹിഷ്ണുത, ദീർഘക്ഷമ എന്നിവയിൽ കൂടെ സ്നേഹം പ്രകടമാകണം. മുഖഭാവത്തിന് മാറ്റം വരുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ അവൻ വാസം ചെയ്യുന്നതുകൊണ്ട് അവരുടെ മുഖങ്ങൾ ശോഭിക്കുന്നു. അവിടെ സത്യം എഴുതപ്പെട്ടിരിക്കുന്നു. മാധുരമേറിയ സ്വർഗീയ സമാധാനം അവിടെ വെളിപ്പെട്ടു വരുന്നു. മാനുഷിക സ്നേഹത്തെക്കാളും ഉപരിയായ സ്നേഹവും ശാന്തതയും അവിടെ കളിയാടുന്നു. ക്രൂരനായ മനുഷ്യനെ താഴ്മയുള്ളവനും വഴങ്ങാത്തവനെ ശാന്തനും സ്വാർത്ഥനെ ഔദാര്യമാനസനുമാക്കി മാറ്റിക്കൊണ്ട് സത്യമെന്ന പുളിമാവ് പ്രവർത്തിക്കുന്നു. അതുനിമിത്തം കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായി അശുദ്ധൻ ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവൻ പ്രദാനം ചെയ്യുന്ന അതിൻ്റെ ശക്തി കൊണ്ട് മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ദിവ്യജീവനോട് അനുരൂപമാക്കി തീർക്കുന്നു. മാനുഷ്യപ്രകൃതിയോടുകൂടിയ മനുഷ്യൻ ദൈവികത്വം പങ്കിട്ടനുഭവിക്കുന്നു. സ്വഭാവപൂർണതയിലും ശ്രേഷ്ഠതയിലും ക്രിസ്തു മഹത്വപ്പെടുന്നു. ഇപ്രകാരമുള്ള മാറ്റങ്ങൾ ഉടലെടുത്തു കഴിയുമ്പോൾ മാലാഖമാർ മാധുര്യഗാനം ആലപിക്കുകയും ദൈവിക സാദൃശ്യത്തിൽ വാർത്തെടുക്കപ്പെടുന്ന ദേഹികളെ നോക്കിക്കൊണ്ട് ദൈവവും ക്രിസ്തുവും ആനന്ദിക്കുകയും ചെയ്യുന്നു.